ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ശ്രേഷ്ഠ വൈദികരെ, MMVS അനുഗ്രഹീതമായ നേതൃത്വം വഹിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എന്നെ കേൾക്കുവാൻ പ്രത്യേകം സമയം മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ ചെലവാക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ, ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി അപ്പോസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ആമുഖവും അതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണയും നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. തുടർന്ന് 2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അപ്പോസ്തോല പ്രവൃത്തികൾ 1 ഫസ്റ്റ് ചാപ്റ്റർ, അതിനകത്ത് മുൻപുണ്ടായ സംഭവങ്ങളെ കോർത്തിണക്കി പുതിയ സംഭവങ്ങൾ എങ്ങനെ തുടക്കം കുറിക്കണമെന്നുള്ള ഒരു ക്രമീകരണം. അതിൻ്റെ പ്രകാരമാണ് ഏറ്റവും ഒടുവിൽ മത്യാസിനെ യൂദായ്ക്ക് പകരമായി തിരഞ്ഞെടുത്ത് ശിഷ്യത്വത്തിൻ്റെ അല്ലെങ്കിൽ അപ്പോസ്തോല പദവിയുടെ പൂർണ്ണരൂപം 12 തികയ്ക്കുവാനായിട്ട് പത്രോസ്ലീഹായുടെ നേതൃത്വത്തിൽ അനുഗ്രഹീതമായ ശുശ്രൂഷ ആരംഭിച്ചത്. തുടർന്ന് 2 നമ്മൾ പ്രവേശിച്ച അല്പം കൂടി ഗഹനമായി ആഴത്തിൽ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആദിമ ക്രൈസ്തവ സഭ രൂപപ്പെട്ടതിൻ്റെ അടിസ്ഥാന കാര്യം, അല്ലെങ്കിൽ ദ ബർത്ത് ഡേ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവത്തെയാണ് 2 വിരൽ ചൂണ്ടുന്നത്. ഏകദേശം 47 വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ തുടക്കം തന്നെ ഒരു വലിയ സംഭവത്തെ അനുസ്മരിപ്പിക്കുകയാണ്. പെന്തക്കോസ്തി നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടിയിരുന്നു. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, പെന്തക്കോസ്ത് നാളിൽ മാത്രമല്ല, യേശു തമ്പുരാൻ പറഞ്ഞ വാക്കനുസരിച്ച് അവർ ദിനം പ്രതി ഭവനത്തിൽ കൂടുന്ന പതിവുണ്ടായിരുന്നു. കാരണം കന്യകമറിയാം അമ്മയുടെ നേതൃത്വത്തിൽ, ശ്ലീഹന്മാരുടെ സഹകരണത്തിൽ എല്ലാ വിശ്വാസ സമൂഹവും ഒത്തുചേർന്ന് ക്രിസ്തുവിൻ്റെ 2 വരവിന് വേണ്ടി നോക്കുന്നതോടൊപ്പം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ളൊരു വലിയ ആവേശം അവരുടെ എല്ലാം ജീവിതത്തിലും മനസ്സിലും നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു ഉദ്ധരണി ഇവിടെ ലഭിക്കപ്പെടുന്നത്, ദ ഡേ ഓഫ് പെന്തക്കോസ്ത്. അതിനെക്കുറിച്ച് വേദപുസ്തകം ഏറെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 23:15, Leviticus 23:15, അതോടൊപ്പം Deuteronomy 16:9, ഈ 2 പുസ്തകങ്ങളിലും, ന്യായപ്രമാണ പുസ്തകങ്ങളിൽ പെടുന്നതാണ് അല്ലെങ്കിൽ പെൻഡറ്റുക്ക് അതിനകത്തുള്ള 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലും എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഉള്ള ഒരു പെരുന്നാൾ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7 ഗുണിതങ്ങൾ കൂട്ടിച്ചേർന്ന് അങ്ങനെ 7 × 7, അപ്പം 7 പ്രാവശ്യം 7 ഗുണിതങ്ങൾ കൂടിച്ചേരുമ്പോൾ 49 ലഭിക്കും. അതിനുശേഷം വരുന്ന വർഷം ആ ദിവസം അതിനെ ഒരു പെരുന്നാളായിട്ട് കൊണ്ടാടുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നു. ഉദാഹരണത്തിന് അതിലൊരു ഭാഗം വായിച്ചാൽ Deuteronomy 16:9, പിന്നെ 7 ആഴ്ചവട്ടം എണ്ണേണം, വിളയിൽ അരിവാളിടുവാൻ ആരംഭിക്കുന്നത് മുതൽ 7 ആഴ്ചവട്ടം എണ്ണേണം, എന്നിട്ട് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വാരോത്സവം ആചരിച്ച് നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം നിന്റെ സ്വമേധാദാനങ്ങൾ അവന് അർപ്പിക്കണം. ദൈവസന്നിധിയിൽ ലഭിക്കപ്പെട്ട അനുഗ്രഹങ്ങളെ സമർപ്പിക്കുവാൻ ലഭിക്കുന്നൊരു വർഷമാണ് 50. അതുകൊണ്ടാണ് ഗ്രീക്ക് ഭാഷയിൽ പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം 50th എന്ന, യഥാർത്ഥത്തിൽ 50th. പക്ഷെ അതിനെ പെരുന്നാളുകളുമായിട്ടോ പ്രധാന സംഭവങ്ങളുമായിട്ടോ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ 50 ദിവസം അനുഗ്രഹീതമാകുന്നത്. ഇവിടെ ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം 50 ദിവസമാണ് ഈ പെരുന്നാൾ അവർ ആചരിക്കുന്നത്. അപ്രകാരമാണ് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയത്. അതുകൊണ്ട് അതിൽ നിന്നാകണം ഒരുപക്ഷെ സഭ ഉടലെടുത്ത അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചൊരു ദിവസമെന്ന അർത്ഥത്തിലാണ് 19th ഉടലെടുത്ത ചില സഭകൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ സഭകൾ, ആ സഭകൾക്കൊരു പേരിട്ടു, ദ പെന്തക്കോസ്റ്റൽ ചർച്ച് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് കേൾക്കുമ്പം വിചാരിക്കും ഈ 50 ദിവസം തുടങ്ങിയ സഭയെക്കുറിച്ചുള്ള ചിന്തയാണോ? അല്ല, ആ പേര് ബുദ്ധിപരമായിട്ട് തന്നെ അവരിട്ട് എന്നുള്ളത് പല പാസ്റ്റർമാരും പറഞ്ഞത് ഞാൻ അവരുടെ വാക്കിൽ നിന്ന്, വായിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലേ അതിനൊരു ചരിത്രമുള്ളൂ. ഒരിക്കലും ചരിത്രത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു സഭയാണ്, പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കാത്തൊരു സഭയാണ്. എങ്കിലും ഈ വിഷയത്തിൽ അവർ ഒരു നാഴികക്കല്ലായിട്ട് ഇതിനെ പലപ്പോഴും കാണാറുണ്ട്. തുടർന്ന് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പെന്തക്കോസ്തി ദിവസം എല്ലാ ശിഷ്യന്മാരും അവിടെ കൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി, അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഓർക്കാനുണ്ട്. രണ്ടാം വാക്യം അങ്ങനെ ഈ ഓരോ വാക്യം എടുത്ത് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതവും ഇന്നത്തെ ക്രൈസ്തവ ജീവിതത്തിലെ ചില കാര്യങ്ങളുമായിട്ട് ഇതിനെ വളരെ ഭംഗിയായിട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റും. ഇന്ന് താഴെ ഇരുന്നുകൊണ്ട് ശബ്ദം സ്വർഗത്തിലേക്ക് ഉയർത്തുകയാണ്. സ്തോത്രത്തിൻ്റെ രൂപത്തിലും ഹല്ലേലൂയയുടെ രൂപത്തിലും ഉയർത്തുമ്പോൾ ആ ശബ്ദ കോലാഹലത്തിൻ്റെ മധ്യത്തിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് വിശ്വസിപ്പിക്കുമ്പോൾ പല സന്ദർഭങ്ങളുണ്ട്. കർത്താവിൻ്റെ മാമോദീസയുടെ സമയവും സ്വർഗത്തിൽ നിന്ന് ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെയും ശബ്ദമുണ്ടായത് ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായി, അവരിരുന്ന സ്ഥലം മുഴുവനും നിറച്ചു. പിന്നീട് കാണുന്ന കാര്യം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. കൂട്ടമായിട്ടല്ല, അപ്പോൾ സഭാഗാത്രം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ഓരോ ശരീരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പതനം അനുഗ്രഹപൂർവമായി വർഷിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൽ നിറയുന്നത്. അതുകൊണ്ട് ദേവാലയത്തിൽ വരാതെയും നമുക്ക് ദൈവത്തെ കാണാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നവരും പള്ളി പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവർക്കുമുള്ള ഉത്തരം, കൂടിയിരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളുണ്ടാകണം. പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലണം. പരിശുദ്ധാത്മാവിൻ്റെ ലഭ്യതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കൂട്ടായ്മയിലാണ് ദൈവം വന്ന് വസിക്കുന്നത്. അതുകൊണ്ടാണ് സീനായ് മലയുടെ പ്രസക്തി വർദ്ധിച്ചത്. മോശ കയറി ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് വന്ന് മോശയുടെ മുകളിൽ വന്നു, കൽപ്പലകയിൽ ദൈവം എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഈ തേജസ് നിറയുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ദേവാലയം. മറുരൂപമലയും തേജസ് നിറയുന്ന സ്ഥലമാണ്, ഒലിവുമലയും തേജസ് നിറഞ്ഞ സ്ഥലമാണ്, മോറിയാമലയും തേജസ് നിറഞ്ഞ സ്ഥലമാണ്. അപ്രകാരം ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. തുടർന്ന് അടുത്ത നാലാമത്തെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവിടെ എന്ത് സംഭവിച്ചു. വലിയ ദീർഘമായ വാക്കുകളൊന്നുമില്ല. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെ കാര്യം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലം നമ്മളൊന്നുകൂടെ ഓർക്കുക. ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രാർത്ഥനയായിരുന്നു അവരുടെ മുഖമുദ്ര, ഒരുമനപ്പെട്ടായിരുന്നു അവർ പ്രാർത്ഥിക്കുന്നത്. ഇത്രയും കാര്യം ചെയ്തപ്പോഴാണ് അവരുടെ മേൽ എന്തു വന്നത്? പരിശുദ്ധാത്മാവ് വന്നത്. അതിൻ്റെ ബലമായിട്ടാണ് ഗലീലക്കാരായ സാധാരണ മനുഷ്യർ അവർക്കറിഞ്ഞുകൂടാത്ത ഭാഷയിലേക്ക് ഒരു വരമൊഴി അവർക്ക് ദൈവം തമ്പുരാൻ നൽകുന്നത്. അതിനെ ആധുനിക സെക്ടേറിയൻസ്, ചില വ്യക്തിഗത സഭകൾ അതുമാത്രമാണ് സഭയുടെ മുഖമുദ്ര എന്ന് ചിന്തിച്ച് അന്യഭാഷ അവരുടെ പ്രാർത്ഥനയുടെയും ആരാധനകളുടെയും ഇടയിൽ ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ചേർക്കുന്ന സ്വഭാവം കാണുമ്പോൾ നമുക്ക് ഒരുപക്ഷെ തോന്നും ഇത് നമുക്ക് വേണ്ടതല്ലേ. പക്ഷേ അങ്ങനെ വർഷിക്കപ്പെടണമെങ്കിൽ അതിനു മുമ്പ് പറഞ്ഞ് പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത ഉണ്ടാകുമ്പോഴാണ് അന്യഭാഷാവരം അവിടെ കൊടുത്തത്. ഇവിടെ അന്യഭാഷയെക്കാളും പ്രവചനത്തെക്കാളും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകൃപയിൽ സന്തോഷിക്കുവാനുമുള്ള ഒരവസ്ഥ ഇതിലൂടെ നമുക്ക് ലഭ്യമാകണം എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. തുടർന്ന് നമ്മൾ വായിച്ചാൽ അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. വീണ്ടും വളരെ ഗൗരവമായ വിഷയമാണ് തരുന്നത്. ആകാശത്തിൻ്റെ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും, അപ്പോൾ അത് നമ്മൾ ഒരു എക്സാജറേഷനായിട്ട് ഒരു വിഷയം നമുക്ക് ചിന്തിച്ചേക്കാം, അത്രയും വലിയ ട്രാൻസ്പോർട്ടേഷനൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ദൈവത്തെ അറിയുവാൻ കൗതുകത്തോടെ താല്പര്യത്തോടെ കാത്തിരുന്ന സമൂഹം മറ്റു വിദൂര സ്ഥലങ്ങളിൽ നിന്നു വന്നിട്ടുണ്ട് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അല്ലാതെ ഇന്ത്യയിൽ നിന്ന് അവിടെ ചെന്നോ അല്ലെ ചൈനയിൽ നിന്ന് അവിടെ ചെന്നോ എന്നുള്ള അർത്ഥത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കരുത്. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ദൈവ ആത്മാവിന് വേണ്ടി താല്പര്യപൂർവ്വം കടന്നു വരുന്നവർ വന്നവരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക ഗണത്തെ അവിടെ പ്രത്യേകം വരച്ച് കാണിക്കുക. ഒരുപക്ഷെ സ്ത്രീകളെക്കുറിച്ച് പറയാഞ്ഞത് ഒരു മെയിൽ ഡോമിനൻസിയുടെ കാലഘട്ടം ആയതുകൊണ്ടായിരിക്കാമെന്നാണ് ഞാൻ ചില പുസ്തകങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്, ഒരു സാമൂഹിക ശാസ്ത്ര പശ്ചാത്തലം. എന്നാൽ ഇവിടെ പറയുന്നത് ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. യേശുതമ്പുരാനും ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാരും കൂടാതെ അല്ലെങ്കിൽ സ്ത്രീകളെ കൂടാതെ ഇത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനൊരു ഗണം ചിലപ്പോഴൊക്കെ എഴുത്തു ഭാഷയിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഭക്തിയുള്ള പുരുഷന്മാർ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഭക്തിയുള്ള സ്ത്രീകൾ പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഭക്തിയുള്ള സ്ത്രീകളുണ്ട്. പക്ഷേ ഇതിൻ്റെ ശതമാനം, പെർസെൻറ്റേജ് കൂടിയോ കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ, ലോകത്തിലെ മോഹങ്ങളേറെ നമ്മൾ കണ്ടപ്പോൾ ഈ ഭക്തിയുടെ അംശം നമ്മൾ ചോർത്തിക്കളം. ചിലപ്പോഴെങ്കിലും നമ്മൾ ഉപരിപ്ലവമായിട്ട് കൺവെൻഷനുകളുടെ എണ്ണം കൂടി, ബൈബിൾ സ്റ്റഡിയുടെ എണ്ണം കൂടി, പള്ളികൾ വലുതായി, പള്ളികളുടെ എണ്ണം കൂടി, എല്ലാം വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിലെ ഭക്തി അളക്കാൻ ഒരു അളവുകോൽ കർത്താവ് അതും കൊണ്ടാണ് വരുന്നെങ്കിൽ, ഈ സംസാരിക്കുന്ന എൻ്റെയും കേൾവിക്കാരെ ഓരോരുത്തരുടെയും ഭക്തിയുടെ ശതമാനം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ പിതാക്കന്മാരൊക്കെ അല്ലെ ചിന്തകന്മാരൊക്കെ പറയുന്നത് ഓരോ വർഷം കഴിയും തോറും സഭകളുടെ എണ്ണം വർദ്ധിക്കുന്നു, പള്ളികളുടെ എണ്ണം വർദ്ധിക്കുന്നു, വേദപുസ്തകത്തിൻ്റെ എണ്ണവും കൂടുക, പക്ഷേ ഭക്തിയുടെ അംശം താഴേക്ക് പോകുകയാണ്. പഴയ തലമുറയിൽ ഭക്തിയോടെയാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്, ഭക്തിയോടെയാണ് വചനപ്രസംഗം കേൾക്കുന്നത്, ഭക്തിയോടെയാണ് ദൈവവിഷയങ്ങളെയൊക്കെ കാണുന്നത്. ഇപ്പം അതിന് പകരം യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മൾ ഈ വിഷയങ്ങളെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നതും തലമുറകളിലേക്ക് ഇത് വിശ്വാസത്തോടെ കൈമാറ്റം ചെയ്യാൻ സാധിക്കാത്തതും എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ആകാശത്തിൻ കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. വളരെ ആശ്ചര്യമുറവാക്കുന്ന ഒരു സംഭവം. അതിനെക്കുറിച്ച് പിതാക്കന്മാർ കൃത്യമായിട്ട് ചില ചിന്തകളൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വേദപുസ്തകത്തെക്കുറിച്ച് പഠിച്ചവരൊക്കെ പറയുന്നത് ഗലീല പ്രദേശത്ത് താമസിക്കുന്ന മനുഷ്യർ സമ്പന്നരൊന്നുമല്ല, ദരിദ്രരാണ്. അവർക്കാകെ അറിയാവുന്ന കുലത്തൊഴിലിൽ ആ ജലാശയത്തിൽ നിന്ന് മത്സ്യം പിടിക്കുക, മത്സ്യം വിൽക്കുക, ഉപജീവനമാർഗം നടത്തുക, അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ആശ്ചര്യം ഉണ്ടായപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവർക്ക് ഈ ഭാഷ അന്തരത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രവചന നിവൃത്തികളെക്കുറിച്ച് അല്ലെങ്കിൽ അന്യഭാഷാ സംസ്കാരത്തെക്കുറിച്ച് ഒരു ആശ്ചര്യം ലഭിക്കപ്പെട്ടു എന്നുള്ളത് അതിശയോക്തിയുള്ള കാര്യമല്ല. തുടർന്ന് താഴേക്ക് വായിച്ചാൽ 14 വാക്യം വരെ ചില പ്രത്യേക സംഭവങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞേക്കുക. ഏതൊക്കെ സ്ഥലത്തുനിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ നാട്ടുകാരുണ്ടായിരുന്നു, ആരൊക്കെയായിരുന്നു അവിടെ സംഘടിച്ചത്, അവർക്കെന്ത് സംഭവിച്ചു, ഭ്രമിച്ചു, ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കുമെന്ന് പറഞ്ഞ് തമ്മിൽ പറഞ്ഞു. അവർക്കൊന്നും പിടികിട്ടുന്നില്ല. കാര്യം തൊട്ട് മുമ്പുള്ള സംഭവമാണ്. യേശുക്രിസ്തു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോയി. ഇനി ഇതുപോലെ മറ്റെന്തെങ്കിലും അവരുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ ബുദ്ധിക്ക് അതീതമായിട്ടുള്ളതോ അല്ലോ ആണോ എന്നുള്ള ചിന്തയിൽ പരസ്പരം തമ്മിൽ പറയുമ്പോൾ ഒരാൾ അവിടെ എഴുന്നേക്കാൻ തുടങ്ങി. നേരത്തെയും ഒരാൾ എഴുന്നേറ്റായിരുന്നു കഴിഞ്ഞ അധ്യായത്തിലും. ഈ സംഭവങ്ങൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പത്രോസിലേക്ക് എഴുന്നേക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതികളുടെ വ്യക്തത അത് ശിഷ്യന്മാരിലൂടെ അതാത് സമയങ്ങളിൽ ദൈവം പ്രഖ്യാപിക്കും. അതിന്നും തലമുറകളിലൂടെ ആ കാര്യം നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന പിതാക്കന്മാരിലൂടെ നമ്മുടെ ജീവിതത്തിനാവശ്യമായ വ്യക്തതകൾ അതാത് സമയത്ത് അവരെഴുന്നേറ്റ് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലെ ക്രമങ്ങളിൽ, ഏത് ക്രമമാണെന്ന് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നില്ല, എനിക്കൊന്നത് ദിവനാസിയോസിൻ്റെ ക്രമമാണെന്ന് എൻ്റെ വിചാരം, അത് റെഫർ ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, സത്യവിശ്വാസം പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതാത് സമയം സഭയിൽ എഴുന്നേൽപ്പിക്കണമേ. അതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികളെ, ദൈവത്തിൻ്റെ നിയമങ്ങളെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ ബോധ്യപ്പെടുത്തുന്ന നേതൃത്വം നമുക്കുണ്ടാകണം. ആ നേതാവായിട്ടാണ് അവിടെ പത്രോസ് വീണ്ടും എഴുന്നേറ്റത്. പത്രോസ് എഴുന്നേറ്റിട്ട് എന്താ പറയുന്നത്? കൃത്യമായിട്ട് 14 വാക്യത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നത്, ഇറ്റ് വാസ് എ മോട്ടിവേഷണൽ സ്പീച്ച്, ഒരു വലിയ പ്രചോദനം, വലിയ ആശയം, ആവേശം കൊടുക്കുന്ന ഒരു വലിയ പ്രസംഗം പത്രോസ്ലിഹ അവിടെ നടത്താനായിട്ട് എഴുന്നേറ്റു എന്നാണ് കൃത്യമായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടി നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത്, യഹൂദാപുരുഷന്മാരും യെരുശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവീൻ. കൂടെ ഒരു സംഘം ആളുകളുടെ, ആളുകളെന്ന് പറഞ്ഞാൽ അപ്പോസ്തോല പദവിയിലുള്ള ഒരു സംഘം ആളുകളുടെ ധൈര്യത്തിലാണ് ദൈവനാമത്തിൽ അദ്ദേഹം എഴുന്നേൽക്കുന്നതും പ്രസംഗിക്കുന്നതും. പറയുന്നത് ഒന്നാമത് അവിടെ നടന്ന സംഭവത്തിന് ഒരു എക്സ്പ്ലനേഷൻ തരികയാണ്. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ലഹരി പിടിച്ചവരല്ല, പകൽ 3 നേരമേ ആയിട്ടുള്ളല്ലോ. ഇത് യോവേൽ പ്രവാചകൻ്റെ പ്രവചന പുസ്തകത്തിലെ അരുളപ്പാടുകളുടെ പൂർത്തീകരണമാണ്. അപ്പോൾ 14 പത്രോസ് ലീഹ എഴുന്നേറ്റ് ഒരു പുതിയ പ്രഖ്യാപനം നടത്തുമ്പോൾ വളരെ ഭംഗിയായിട്ടൊരു കോട്ടിംഗ് അവിടെ പറഞ്ഞു, യോവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ അനുഗ്രഹിക്കപ്പെട്ടൊരു വിഷയം. അതിനകത്ത് യോവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന സംഭവം, ബുക്ക് ഓഫ് പ്രോഫറ്റ് ജോയൽ 12:30 12:30 അവിടെ എന്തൊക്കെ സംഭവിക്കാനിരുന്നു എന്നുള്ള പ്രവചന പൂർത്തീകരണം അവിടെ നടക്കുകയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്ന് തുടങ്ങി 21 വരുമ്പോൾ അതിന് മറ്റൊരു സ്ഥലത്തേക്ക് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്യുക, മറ്റൊരു ഒരു ചാപ്റ്ററിലേക്ക് കയറുക. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ചില പ്രത്യേക ദൗത്യങ്ങൾ ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ പത്രോസ് ലീഹ അവരുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുകയാണ്. ആദ്യം പറഞ്ഞു 14:14 പറയുന്നത് ഇവിടെ നടന്ന സംഭവങ്ങൾ ദൈവനിശ്ചയമാണ്, അതൊരു പ്രവചന പൂർത്തീകരണമാണ്. 21 പറയുന്നു കർത്താവിൻ്റെ നാമം ആരൊക്കെ വിളിക്കുന്നു അവർക്കൊക്കെ രക്ഷയുണ്ട്. വീണ്ടും 36 വരെ ഇതിങ്ങനെ തുടരുകയാണ്. അത് ഞാൻ ഓരോ വാക്യമായിട്ട് എടുക്കുന്നില്ല, ഈ ക്ലാസ്സിൽ കേൾക്കുന്ന ഒരു ദയവായിട്ട് ഈ വാക്യങ്ങളൊന്നുകൂടെ വായിക്കുമ്പോൾ കൂടുതൽ ദീപ്തമായ ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. 22 പറയുന്നു ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറായനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്തിലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു വന്നു. പണ്ട് നടന്ന സംഭവത്തെ വീണ്ടും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് രക്ഷകൻ വന്നു, രക്ഷകൻ നിങ്ങൾക്ക് രക്ഷ നൽകിയപ്പോൾ, രക്ഷ നൽകാൻ വന്നപ്പോൾ കൊല്ലുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ദൈവം, യഹോവയായ ദൈവം, പിതാവായ ദൈവം എന്ത് ചെയ്തുവെന്ന് 24 പറയുന്നുണ്ട്. മരിച്ചവനായ ക്രിസ്തു ഉയരത്തെഴുന്നേൽക്കാൻ തക്കവണ്ണം പിതാവായ ദൈവത്തിന് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മരണത്തിന് തോറ്റു കൊടുത്തവനായിട്ടല്ല ക്രിസ്തുവിനെ പത്രോസ് അവിടെ വീണ്ടും പരിചയപ്പെടുത്തുന്നത്. ഇത് നേരിട്ട് കണ്ട ബോധ്യം എനിക്കുണ്ട്. പത്രോസിൻ്റെ പിന്നിലുള്ള ജീവിതമൊക്കെ വിചാരിച്ച് നമ്മൾ വീണ്ടും ചകഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ ധൈര്യം കാണിക്കാത്ത ഏറെ സന്ദർഭങ്ങളുണ്ടെങ്കിലും, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കും വാക്ചാതുര്യതയും പ്രസംഗ പാഠവും ഉപദേശരൂപവുമൊക്കെ വളരെ പ്രാഗൽഭ്യം നേടുന്നതായി, കാരണം പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവസിച്ചു. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പറയും, പട്ടം കിട്ടുന്നത് വരെ ആ വലിയ വചന ശുശ്രൂഷയിലൊന്നും ഇല്ലായിരുന്നു, പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പം എന്തോ മാറ്റമാണ് വന്നത്. അത് പട്ടം കിട്ടുന്നവർക്ക് മാത്രമല്ല, എല്ലാ ക്രൈസ്തവനും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ വചനം സംസാരിക്കാൻ കേൾപ്പുള്ളവനാകണം. വചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ഉപദേശം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറ്റപ്പെടണം. ഈ ഒരു ചിന്ത കൂടി ഈ ഭാഗത്ത് ഞാൻ കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. വീണ്ടും 37 വരെ ഇങ്ങനെ വിശദീകരണം നടത്തി പോയി കഴിഞ്ഞാൽ 37 വായിച്ചാൽ ഇത്രയും പ്രസംഗം, ഒരു വലിയ ദീർഘമായ പ്രസംഗം കൊണ്ട് നടക്കുക, അതെല്ലാം ക്രിസ്തു നിങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് അന്നേരം വേണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇത് കിട്ടുമ്പോൾ നിങ്ങൾ പരസ്പരം പിറുവിറുക്കുകയല്ല വേണ്ടുന്നത്, സംശയദൃഷ്ടിയെ നോക്കുകയല്ല വേണ്ടുന്നത്, ദൈവം തമ്പുരാൻ ക്രിസ്തുവിലൂടെ അയച്ചതായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾക്കിടയാകണം. ഇത്രയും കേട്ടപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിൻ്റെയുംനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വലിയ കൺഫ്യൂഷനിലാണ് കൊണ്ടുപോയി. കാര്യം ആദ്യം നല്ലൊരവസരം കൊടുത്തു, അന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ രണ്ടാമതൊരവസരം പത്രോസ്ലീഹ അവരുടെ മുമ്പിൽ വെച്ച് നീട്ടിയപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാതിരിക്കാനും സാധിക്കുന്നില്ല. നമ്മൾ ഇതുപോലെ ചില സന്ദർഭങ്ങളിലൊക്കെ പഠിക്കാൻ ഒരുപാട് സമയം കിട്ടും, പക്ഷെ അന്നേരമൊന്നും പഠിക്കത്തില്ല. പിന്നെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ചോദിക്കും, ഏതായാലും വന്നത് വന്നു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ പറയും, അപ്പം സാധാരണ നാട്ടിലൊക്കെ ആണെങ്കിൽ പറയും, ആദ്യത്തെ ഒരു ചാപ്റ്റർ പഠിക്കണം, പിന്നെ നാലാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കിയേക്കണം, പിന്നെ ഏഴാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കിയേക്കണം, പിന്നെ പഠിച്ചത് മറ്റുള്ളവരോടൊക്കെ ഒന്ന് പങ്കുവച്ചിട്ട് എക്സാം എഴുതാൻ വരണം. പക്ഷെ അതും കേൾക്കാൻ പറ്റാത്തവരാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കുക അത്ര പ്രയാസമുള്ള എളുപ്പമുള്ള കാര്യമല്ല, പ്രയാസമായിട്ട് തീരും. പക്ഷേ ഇവിടെ അങ്ങനെയൊരു എളുപ്പ ജാലവിദ്യയെക്കുറിച്ചല്ല പറയുന്നതെങ്കിലും പണ്ട് ഞങ്ങളതിനെ ഗൗരവമായിട്ട് എടുത്തില്ല, പക്ഷേ ഇപ്പോൾ അത് ഗൗരവമായിട്ടെടുക്കാൻ സ്ലീഹന്മാരിൽ മുതിർന്ന പത്രോസ്ലീഹ ഇങ്ങനൊരു ആഹ്വാനം ചെയ്തപ്പോൾ അവരുടെ ഉള്ളു കത്തുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകത്തെക്കുറിച്ചൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചിരിക്കാനാണ്. ചിരിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അത് നല്ല പ്രസംഗമാണെന്ന് പറയും. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഞാൻ പേരൊന്നും ഇപ്പോൾ എടുത്തു പറയുന്നില്ല, കാര്യം ഇത് റെക്കോർഡ് ചെയ്യുന്ന ആയതുകൊണ്ട് പിന്നീട് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് കോട്ട് ചെയ്യപ്പെടും, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ചിലർ കരയിപ്പിക്കും, ചിലർ നന്നായിട്ട് നമ്മളെ വേദനിപ്പിച്ച് സംസാരിക്കും, പേടിപ്പിക്കും. ഞാൻ പറയുന്നത് ഇതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷേ ഇവിടെ പറയുന്ന വാക്ക് കൃത്യമായിട്ട് നമ്മൾ ഓർക്കണം. 37-ാം വാക്യത്തിൽ അവരുടെ മനസ്സ് കൃത്യമായിട്ട് ഒരു പ്രത്യേക കേന്ദ്ര ബിന്ദുവിലേക്ക് ആകർഷിക്കപ്പെടുന്നൊരു പ്രസംഗമാണ് പത്രോസ്ലീഹ നടത്തിയത്. ഒരു വലിയ തിയോളജിയോ ട്രിനിറ്റേറിയൻ കൺസെപ്റ്റോ പിതാക്കന്മാരുടെ പഠനം, പിതാക്കന്മാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള പഠനമോ സാക്രമെൻ്റൽ സ്റ്റഡിയോ ഒന്നും നടത്തിയില്ല. പക്ഷേ സിമ്പിൾ കാര്യമാണ്, നടന്നുപോയ ചില കാര്യങ്ങളിൽ ഗൗരവമായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അതിൽ വീഴ്ച വരുത്തിയത് ഇനിയെങ്കിലും ആ കുറവ് നികത്താൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സ് വേദനിച്ച് അവർ ചോദിക്കുകയാണ്. ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞപ്പോൾ പത്രോസ് കൃത്യമായ മറുപടി പറയും. ഇതെല്ലാം ഒരു ഇൻ്റർവെൻഷൻ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺവെർസേഷൻ പോലെ ഈ സംഭവം മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കും. അപ്പം പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നാമോദിസമുങ്ങിയ മതിയോ? പള്ളിയിലെ നേർച്ച കാഴ്ചകളൊക്കെ നേരത്തെ കൊടുത്താൽ മതിയോ? മാസവരി ഒരു വർഷത്തെ അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ മതിയോ? നമ്മൾ വൈദികരെയോ അല്ലെങ്കിൽ പിതാക്കന്മാരെ സ്നേഹിച്ചാൽ മതിയോ, കൈമുത്തിയാൽ മതിയോ? ഇതെല്ലാത്തിനും കൂടെ ചേർന്നൊരു ഉത്തരം പറഞ്ഞു. ഇതെല്ലാം വേണം, പക്ഷെ അതിലും വലിയൊരു കാര്യം ഇവിടെ ഗൗരവമായിട്ട് പത്രോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് അവിടെ പറയുന്നെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നുള്ളൊരു പഠിപ്പിക്കലിലാണ് ഓർത്തഡോക്സ് സഭ അതിന് കൂടുതൽ ഊന്നൽ നൽകുന്നത്. കാരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ ഈ കാര്യം വ്യക്തമായിട്ട് യേശുതമ്പുരാൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഇത് പത്രോസ്ലീഹ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പാപത്തെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടണം. അതുകൊണ്ടാണ് നമ്മുടെ ദൈവശാസ്ത്രത്തിൽ പറയുന്നത്, ഒരു കുഞ്ഞ് മാമോദീസ ഏൽക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാം ജനനം എന്നതിനേക്കാൾ ഉപരിയായി ക്രിസ്തുവിനോടുകൂടി മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നതാണ് വിശുദ്ധ മാമോദീസ. അതാണ് ഇമേഴ്സിംഗ്, ബാപ്റ്റിസ്മോ എന്ന വാക്കിൽ നിന്ന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള കാരണം. ഇത് ഈ സംഭവം കേട്ട് കഴിഞ്ഞു അപ്പോൾ അതിന് ഒരു വലിയ ഒരു ഗ്യാരണ്ടിയും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയോജനം എന്താ? നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ. തലമുറകൾ അനുഗ്രഹിക്കാൻ നമ്മൾക്ക് ലഭിക്കപ്പെടുന്ന ഒരവസരമാണ് മാനസാന്തരം, കുംഭസാരം, ദൈവകൃപയിലുള്ള ആശ്രയം. അതുകൊണ്ട് തലമുറകൾക്കത് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ചെയ്യാൻ ലഭിക്കപ്പെടുന്ന അവസരം കൃത്യമായിട്ട് ചെയ്യണം. ഇനി 41-ാം വാക്യം വായിച്ചപ്പോൾ വീണ്ടും അവിടെ എന്ത് സംഭവിക്കാൻ പോവുകയാണ്? ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹായുടെ ഉപദേശവും പ്രസംഗവും ദൈവികമായ ചൈതന്യമുള്ളതായിരുന്നതുകൊണ്ട് അവിടെ കൂടിയിരുന്ന ഒരു ഏകദേശ കണക്ക് അവിടെ വേദപുസ്തകത്തിൽ പറയുക, 3000-ത്തോളം പേർ അവരോട് ചേർന്നു. കൃത്യമായിട്ട് ഈ വിഷയം വീണ്ടും പറയുന്നുണ്ട്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2:28 ഇതിൻ്റെ റെഫറൻസ് ഉണ്ട്. എഫേസ്യ ലേഖനം Ephesians 2:13 ഈ രണ്ട് കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്ന വിഷയങ്ങളുണ്ട്. ദയവായിട്ടത് ആ വേദപുസ്തക ഭാഗം വായിച്ചു നോക്കിയും കൂടെ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഇനി അവർ ചെയ്ത കാര്യത്തിൻ്റെ 4 പ്രസക്ത ഭാഗങ്ങൾ വളരെ ഭംഗിയായിട്ട് അവിടെ അവതരിപ്പിക്കുക. എന്തൊക്കെയായിരുന്നു അവരുടെ പ്രാർത്ഥനാ രീതി, എങ്ങനെയാണ് അവർ പ്രാർത്ഥനാ യോഗം നടത്തിയത്, എങ്ങനെയാണ് അവരുടെ ഒരു ഫെലോഷിപ്പ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. 4 കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് പറയുന്നതാണ് Chapter 2:42. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരാൾ അവരുടെ ഉപദേശം നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ ഒരുപാട് പേരെ ഉപദേശിക്കാൻ 100% തയ്യാറുമാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതല്ല, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ 4 കാര്യങ്ങളായിരുന്നു പള്ളി, പള്ളിയുടെ ഒരു ഒരു ചുവരിനകത്ത് നടക്കേണ്ടത് 4 കാര്യം. എന്തൊക്കെയാ? ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നുറുക്കുക, പ്രാർത്ഥന കഴിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ഇത് 4 ഉണ്ട്, പക്ഷെ നമ്മളിന്ന് ഗൗരവമായിട്ട് കാണുന്നത് ഈ 4നോടൊപ്പം ഇതിൻ്റെ മറവിൽ ഒരു 10-40 കാര്യങ്ങൾ നമ്മളെല്ലാ വർഷവും ചെയ്യും. ഇതിൻ്റെ മറവിലാണ്, ഇതുണ്ടെന്ന് വരുത്തി തീർത്തുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അതിലും പ്രധാനപ്പെട്ട കാതലായ കാര്യമാണ് 42 വാക്യത്തിൽ പറഞ്ഞത്. ഈ സംഭവങ്ങൾ കഴിഞ്ഞപ്പോൾ 43 വാക്യത്തിലേക്ക് കയറിയാൽ വീണ്ടും പറയുന്നു, എല്ലാവർക്കും ഭയമായി, അപ്പോസ്തോലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു, വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലതും പൊതുവക എന്ന് എണ്ണി. ഒരിക്കലും ഈ കാലഘട്ടത്തിൽ സംഭവിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ദേവാലയത്തിൽ വരുമ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല. അവിടെ ബെഞ്ചും ഡെസ്കും പ്യൂസും ഒന്നും ഇല്ല ഇരിക്കാൻ, വലിയ കാർപ്പറ്റും ഇല്ല, എയർ കണ്ടീഷൻ റൂമൊന്നും ഇല്ല. ഉള്ള സാഹചര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കും, ഒരുമിച്ച് ആരാധനയെ സംബന്ധിക്കും, ഒരു മനസ്സും അവർക്ക്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുന്ന യീൽഡിനെ കുറിച്ചാണ് പറഞ്ഞത്. അവർക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്നും ദൈവത്തിനുള്ളതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള ചിന്ത, ആ ചിന്തയുടെ ഭാഗമായിട്ട് എല്ലാം അവരുടെ കയ്യിലുള്ളതെല്ലാം അപ്പോസ്തലന്മാരുടെ കാൽക്കിലേക്ക് വെക്കുകയാണ്. നമുക്കിപ്പം പള്ളിയിലെ മാസവരിയുടെ കാര്യം പറയും, പെരുന്നാളിനൊരു വരിയുണ്ട്, അല്ലെങ്കിൽ കാതോലിക്കാ ദിനമുണ്ട്, അല്ലെങ്കിൽ ഭദ്രാസനത്തിനൊരു കവറുണ്ട്, അല്ലെങ്കിൽ ചാരിറ്റിക്കൊരു ഒരംശം കൊടുക്കുന്നു. പക്ഷെ ചില പള്ളികളിലൊക്കെ മാസവരിയൊന്നും ഇല്ലാത്ത പള്ളികളെ ഞാൻ അമേരിക്കയിലും കണ്ടു, നാട്ടിലും കണ്ടിട്ടുണ്ട്, നമ്മുടെ സഭകളിൽ. ഇഷ്ടമുള്ളത് കൊണ്ട് കൊടുക്കുക. ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് 40% 50% വരുമാനം പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നവരുണ്ട്, അപ്പോൾ അതിൽ സന്തോഷിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ 20:35 വാക്യത്തിൽ ക്രിസ്തു പറഞ്ഞ ഒരു വാക്യമുണ്ട്. ഞാൻ ആദ്യത്തെ ദിവസം അത് പറഞ്ഞതാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത് എന്ന് യേശുദാൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർത്തുകൊള്ളുകയും. പരിശുദ്ധനായ പൗലോസ് ലീഹ തൻ്റെ അന്ത്യകാല ഉപദേശം നൽകുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, അപ്പോൾ കൊടുക്കുന്നത് വാങ്ങുന്നതിനേക്കാൾ ഉത്തമമാണ്. ഈ തിയറി ഈ എനിക്ക് വന്ന് പ്രായമായ തലമുറകളിലൊക്കെ അത് ഭംഗിയായിട്ടുണ്ട്, പക്ഷേ അത് പറഞ്ഞ് അതിൻ്റെ ഗൗരവവും സാങ്കത്യവും അടുത്ത തലമുറകളിലേക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇനി അടുത്ത സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ചാരിറ്റിക്കെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ തന്നു. പൈസ അമ്മ എഴുതി എന്നിട്ട് വീട്ടിലെ മകൻ്റെ കൈ കൊടുത്തിട്ട് അവനെ കൊണ്ട് അല്ലെങ്കിൽ മകളെ കൊണ്ട് കൊടുപ്പിക്കുക. ഒരുപക്ഷെ അവർ ചോദിക്കും ഇതിൻ്റെ ആവശ്യം എന്താ. അങ്ങനെ ചോദിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതെന്തിനു വേണ്ടിയാണ്, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം. അത് പഠിപ്പിക്കുന്നതിന് പകരം ഓ അച്ഛൻ ഇങ്ങോട്ട് വരിക, കാശിനായിരിക്കും എന്ന് പറയുകയും, അല്ലെ പള്ളിയിലെ അവസാനത്തെ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ അച്ഛൻ എന്നും കാശ് മാത്രമേ പറയാനുള്ളൂ, പക്ഷേ ഈ കാശ് ആരുടേതാ, അച്ഛൻ ചോദിക്കുന്നത് അച്ഛന് വേണ്ടിയല്ല. പക്ഷെ അച്ഛനും അതിൻ്റെ അംശം കിട്ടുന്നുണ്ടായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവം നൽകിയതാണ് ഈ സമ്പത്ത്. ദൈവമാണ് നമുക്ക് ജോലിയും ആരോഗ്യവും ജോലിയിൽ ഉയർച്ചയും ഒക്കെ തന്നതെന്ന് ചിന്തിച്ചാൽ ഈ തരുന്നതിൻ്റെ ഏതംശവും ദൈവം ചോദിക്കുമ്പോൾ തിരികെ കൊടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഈ വിഷയം ഒരു അതായത് ലഭിക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെതാണെന്നും അത് ദൈവത്തിന് ആവശ്യമുള്ള സമയത്ത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും ഉള്ള ചിന്ത പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് Acts of the Apostles Chapter 2:44, 45, 46. അങ്ങനെ ഇത്രയും സംഭവം ഉണ്ടായപ്പോൾ അപ്പോസ്തലന്മാരുടെ കാലിൽ കൊണ്ടുവെക്കും, ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ ഒരു കൂട്ടുകുടുംബ പ്രസ്ഥാനം ഒന്ന് ആരംഭിക്കുക. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ജോയിൻ്റ് ഫാമിലി. എല്ലാവർക്കും വീട്ടിൽ ആവശ്യമുള്ളത് ഉണ്ടാക്കും, അത് അവർക്ക് അവരവർക്ക് ആവശ്യമുള്ളത് എടുത്തുപയോഗിക്കാം. അങ്ങനെ പിന്നീട് സംഭവിക്കുന്ന രണ്ട് വാക്യം കൂടെ കഴിയുമ്പോൾ നടക്കുന്നത്, ഇതൊരു ഒരു ഹാബിറ്റായിട്ടങ്ങ് മാറുകയാണ്. പക്ഷെ ആദ്യം തുടക്കത്തിൽ ചെറുതായിട്ട് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് അതൊരു ശീലമായിട്ട് മാറി, ആ ശീലം ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കി മാറ്റുന്നു. അങ്ങനെ ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നോക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടുവരുന്നു. വളരെ അനുഗ്രഹീതമായ ഒരാശയമാണ് ഈ അധ്യായം. എനിക്ക് തോന്നുന്നത് ഞാൻ പഠിക്കാൻ എനിക്കൊരു മുഖാന്തരം ഉണ്ടായപ്പോൾ കൂടുതൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കാനുള്ളൊരു വലിയ മുഖാന്തരമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഓരോ ഭവനങ്ങളിലും ഇതുപോലെയുള്ളൊരു സന്തോഷം ഉണ്ടാകണം. ദൈവത്തെ സ്തുതിക്കുന്നതിലുള്ള സന്തോഷം, ദൈവം നൽകുന്ന ഓരോ കാര്യങ്ങളെ സ്വീകരിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ദൈവത്തിനാവശ്യമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം, ഈ സന്തോഷത്തിൽ നമുക്ക് നിലനിന്നാൽ ഈ ലോകത്തെ ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കാം, ദൈവം നൽകിയ ഭാഗ്യമായിട്ട് നമുക്ക് തോന്നും, അല്ലെങ്കിൽ നിരാശകൾ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ അധ്യായം ഞാനിവിടെ പൂർത്തീകരിക്കുന്നു. ഇന്ന് കേട്ടതായ ദൈവവചനത്തിൽ രണ്ടാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കട്ടെ. പെന്തക്കോസ്ത് പെരുന്നാൾ എന്തിനു വേണ്ടിയായിരുന്നു? അന്ന് അവിടെ കൂടിയിരുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? അതിനുശേഷം അവർക്കുണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. ആ സമയം പഴയ നിയമത്തിലെ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവചനങ്ങളുടെ നിവർത്തീകരണം എപ്രകാരമായിരുന്നു എന്ന് പത്രോസ് ലീഹ അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് 11 പേരുടെ പ്രാർത്ഥനയോടുകൂടി അത് അവതരിപ്പിക്കാൻ പത്രോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, കാലഘട്ടങ്ങളിലൂടെ ദൈവത്തിൻ്റെ വായായിട്ട് സംസാരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ്, ദൈവവചനം പ്രഘോഷിക്കുന്നവരാണ്, ഇക്കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് പ്രസംഗകരുടെ ഹാസ്യ കാര്യത്തിലോ അവരുടെ ചിരിപ്പിക്കുന്ന കാര്യത്തേക്കാൾ ഉപരിയായി ചിന്തിക്കുവാനും ഭക്തിയിലൂടെ ജീവിക്കുവാനും വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ഈ വചനഘോഷണങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും കൈക്കൊള്ളണം. നമ്മുടെ ഓരോ റീജിയണായിട്ടും കൺവെൻഷനുകൾ, പ്രത്യേകിച്ച് ബൈബിൾ കൺവെൻഷനുകളോ ഗോസ്പൽ കൺവെൻഷനുകളോ ഒക്കെ നടക്കുമ്പോൾ പണ്ട് നമുക്കറിയാം കുടുംബമായിട്ട് അതിൽ പോയിരുന്ന് കേൾക്കും, ഭക്തിയോടെ കേൾക്കും. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ജോലിയുടെ ഡ്യൂട്ടിയൊക്കെ നോക്കും, പിന്നെ ആരാ വരുന്നതെന്ന് ആദ്യമേ നോക്കും, ആ അച്ഛനാണോ, ഓ ആ അച്ഛൻ ശരിയല്ല, മറ്റേ അച്ഛനാണോ, കൊള്ളാം. അപ്പം നമ്മളിങ്ങനെ മാർക്കിട്ടിട്ട്, മനുഷ്യർക്ക് മാർക്കിട്ടിട്ട് പ്രസംഗം കേൾക്കാൻ പറയരുത്. ആര് പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്നത് ദൈവത്തെക്കുറിച്ചാണ്, ക്രിസ്തുവിനെക്കുറിച്ചാണ്, ദൈവവിഷയങ്ങളെക്കുറിച്ചാണ്. ഇത് നമ്മൾ മറന്നു പോകുമ്പോഴാണ് ആര് പ്രസംഗിക്കുന്നോ അതിനനുസരിച്ച് ആളുകളുടെ എണ്ണം കൂടുന്നതും കുറയ്ക്കുന്നതും. അതുകൊണ്ട് നമ്മളായിട്ട് ന്യായവിധി ചെയ്യാതെ, പത്രോസിൻ്റെ മുമ്പിലും അവിടെ ന്യായവിധിക്കാമായിരുന്നു. പത്രോസ് പണ്ട് കാലത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിരുന്നെങ്കിൽ ഒറ്റ മനുഷ്യനും ആ പ്രസംഗം കേൾക്കാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം വെളിപ്പെടുത്തിയ കാര്യം പത്രോസിലൂടെ വെളിപ്പെട്ടപ്പോൾ അതനുസരിച്ചു. ആ അനുസരണത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് തന്നെയാണ് നമ്മളും ദേവാലയത്തിൽ ഇരുന്ന് ചോദിക്കട്ടെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഒരു തീരുമാനം എടുത്തുകൊണ്ട് വേണം പോകാൻ. ആ തീരുമാനത്തിന് നമ്മുടെ ഓരോ വചന കേൾവികളും ഇടയാക്കുവാൻ ഈ രണ്ടാം അധ്യായം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന ആഴ്ചയിലും കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുവാൻ 3-4 അധ്യായങ്ങൾ ഒരുമിച്ച് നമുക്ക് കേൾക്കുവാൻ. 3-ാമത്തെ അധ്യായം ചെറുതാണ്, 3-4 അധ്യായം ഞാൻ ഒരുമിച്ചായിരിക്കും എടുക്കുന്നത്. അത് കേൾക്കാനായിട്ട് തയ്യാറായി പ്രാർത്ഥനാപൂർവ്വം വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ.